سيدنا امير المؤمنين خليفه المسيح الخامس ايده الله تعالى بنصره العزيز കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് 15/5/2009 ബൈത്തുൽ ഫുത്തൂഹ് ലണ്ടനിൽ നിർവഹിച്ച ഖുതുബയുടെ പരിഭാഷയാണ് ഞാൻ കേൾപ്പിക്കുന്നത്.
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
തശഹുദും തഅവ്വുദും സൂറ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, കഴിഞ്ഞ ഖുതുബയിൽ അല്ലാഹുവിന്റെ അൽവാസ് എന്ന ഗുണനാമത്തെ മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച ചില കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്നും ഈ വിഷയം തന്നെയാണ് തുടരുന്നത്. നമ്മുടെ നിത്യജീവിതവും നമ്മുടെ ധാർമ്മികവും ആധ്യാത്മികവുമായ അവസ്ഥകളും ആയി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ആയത്തുകൾ ഇന്ന് വിവരിക്കുന്നതാണ്. തന്റെ അതിവിശാലമായ അറിവ് മൂലം നമ്മുടെ അറിവുകളെയും പ്രവർത്തനങ്ങളെയും അല്ലാഹു വലയം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അല്ലാഹുവിന്റെ അതിവിശാലമായ അനുഗ്രഹത്തിന് ഭാഗവാക്കുകളാകുന്നതിന് ഉതകുന്ന മാർഗങ്ങൾ അല്ലാഹു ഈ കൽപ്പനകൾ നൽകിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അങ്ങനെ നമ്മളും ഈ അനുഗ്രഹങ്ങളെ സ്വരുക്കൂട്ടുന്നവരും അതിൽ നിന്ന് അനുഗ്രഹമെടുക്കുന്നവരുമായി തീരുന്നതാണ്. അതുമൂലം അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരിൽ നമ്മളും ഉൾപ്പെടും. ഈ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് അല്ലാഹു നമ്മുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും ദീനീ പ്രവർത്തനങ്ങളെ നേർപന്ഥാവിൽ നയിക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ ധാർമ്മികവും ആധ്യാത്മികവുമായ അവസ്ഥകൾ അല്ലാഹുവിന്റെ പ്രീതമാർഗത്തിൽ ചരിപ്പിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ നാനാവശങ്ങളെക്കുറിച്ചും അല്ലാഹു നമുക്ക് മാർഗദർശനങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം തന്റെ ഗുണം സ്വീകരിക്കാൻ അല്ലാഹു മനുഷ്യരോട് കൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സിഫത്തിന്റെ അടിസ്ഥാനത്തിലും മനുഷ്യൻ തന്റെ ധാർമ്മികവും ആധ്യാത്മികവുമായ പദവികൾ കരസ്ഥമാക്കാൻ തങ്ങളുടെ പ്രവർത്തനത്തിലും പ്രയത്നത്തിലും വിശാലതയുണ്ടാക്കാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതുമൂലം മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടുന്നതാണ്. അതോടൊപ്പം അല്ലാഹു നമ്മോട് പറഞ്ഞത്, നിങ്ങളുടെ കഴിവുകൾ എത്രമാത്രമുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ നിങ്ങളുടെ കഴിവിന് അതീതമല്ല എന്ന് മനസ്സിലാക്കുക എന്നാണ്. ഓരോരുത്തരുടെയും ഉൾക്കൊള്ളാനുള്ള കഴിവുകൾ വ്യത്യസ്തമായതുകൊണ്ട് അള്ളാഹു അവരവരുടെ കഴിവുകളനുസരിച്ച് മാത്രമേ കൽപ്പന നൽകുന്നുള്ളൂ. എന്നാൽ തങ്ങളുടെ കഴിവുകളുടെ അതിരുകൾ നിർണയിക്കൽ മനുഷ്യന്റെ ജോലിയല്ല. ഓരോരുത്തരുടെയും കഴിവുകൾ എത്രമാത്രമുണ്ടെന്ന് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന കൽപ്പനകളൊന്നും തന്നെ നമ്മുടെ കഴിവിനതീതമാണെന്ന് ആർക്കും പറയാൻ അവകാശമില്ല. മറഞ്ഞിരിക്കുന്ന പല കഴിവുകളും ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരികയും അതിനെ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കുകയും അതിനെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നമ്മുടെ മുമ്പിൽ ഉത്തമ മാതൃകയായി സമർപ്പിക്കുകയുണ്ടായി. ആ പരിപൂർണ മനുഷ്യനെ പിൻപറ്റേണ്ടത് നമ്മുടെ കടമയാണ്. അള്ളാഹു പരിപൂർണ മനുഷ്യനായി ഒരാളെ മാത്രമാണ് സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന്റെ കഴിവുകൾക്കും പ്രാപ്തികൾക്കും ഒരതിരുമില്ല. ആ പുണ്യാത്മാവിന്റെ ജീവിതത്തിന്റെ ഏതു വശമെടുത്ത് നാം പരിശോധിക്കുകയാണെങ്കിലും അതിനെല്ലാം ഒരു പ്രത്യേക ഔന്നത്യം കാണാൻ സാധിക്കും. എന്നിരുന്നാലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിവിന്റെ പരമാവധി മാതൃകയാക്കിക്കൊണ്ട് പിൻപറ്റാനാണ് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് മാർഗദർശനം നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ടെന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഇതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകൾ ഞാൻ സമർപ്പിക്കുന്നതാണ്. അതിനു മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോട് ഏത് രീതിയിലാണ് വർത്തിച്ചിരുന്നത് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് ഉത്തമ രീതിയിൽ വർത്തിക്കുന്നവനാണ്. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാര്യമാരോട് ഉത്തമ രീതിയിൽ വർത്തിക്കുന്നവൻ ഞാനാണ്. നമ്മളെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, ഭാര്യ ഭർത്താവിലും ഭർത്താവ് ഭാര്യയിലും പരസ്പരം വല്ല ന്യൂനതകളും കാണുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഭാവമോ ശീലമോ അനിഷ്ടകരമായി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റു പല കാര്യങ്ങളും ഇരുവരിലും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ആ നല്ല കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിക്കുകയും സൌഹൃദം നിലനിൽക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക. ഈ കൽപ്പന സ്ത്രീക്കും പുരുഷനും ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ച് പത്നിമാർ എല്ലാവരും ഏറ്റുപറഞ്ഞിരിക്കുന്നത് ആ മഹാത്മാവ് ഏറ്റവും ഉത്തമ രീതിയിലാണ് തങ്ങളോട് പെരുമാറിയിട്ടുള്ളതെന്നാണ്. യാത്രയിൽ പോകുമ്പോൾ പത്നിമാരുടെ പേരുകൾ എഴുതി നറുക്കിടുമായിരുന്നു. ആരുടെ പേരാണോ വരുന്നത് അവരെ കൂടെ കൊണ്ടുപോകും. ഭാര്യമാർ രോഗികളായാൽ അവരെ ശുശ്രൂഷിക്കുമായിരുന്നു. അവരുടെ വികാരങ്ങളെ മാനിച്ചിരുന്നു. ഇതെല്ലാമായിരുന്നിട്ട് കൂടി ആ മഹാത്മാവ് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവേ, ഒരു മനുഷ്യനാൽ കഴിയുന്നിടത്തോളം പത്നിമാർക്കിടയിൽ നീതി നടപ്പിൽ വരുത്താൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടെന്ന കാര്യം നിനക്കറിയാം. എന്നാൽ എന്റെ അള്ളാഹുവേ, ഹൃദയത്തിൽ എനിക്ക് നിയന്ത്രണമില്ലല്ലോ. ഏതെങ്കിലും ഭാര്യയുടെ പ്രത്യേക ഗുണം കാരണമായോ പ്രത്യേക കഴിവ് കാരണമായോ ഹൃദയം അവളിലേക്ക് ചായുന്നുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്തു തരയണമേ. ഹദരത്ത് ഖദീജ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വലിയ ആദരവായിരുന്നു. ഒരിക്കൽ ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ജീവിച്ചിരിക്കുന്ന ഭാര്യമാർ താങ്കൾക്കിപ്പോൾ ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ മരിച്ചുപോയ ആ കിഴവിയെക്കുറിച്ച് താങ്കൾ ഇങ്ങനെ പറയുന്നത്? അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഒറ്റക്കായിരുന്നപ്പോഴാണ് ഖദീജ എന്റെ കൂട്ടിന് വന്നെത്തിയത്. ആരാലും സഹായിക്കപ്പെടാത്ത നിസ്സഹായനായ ഒരവസ്ഥയിൽ ഞാൻ കഴിയുമ്പോഴാണ് അവളെന്നെ സഹായിക്കാനെത്തിയത്. അവൾ തന്റെ സമ്പത്ത് പൂർണ്ണമായും എന്റെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. അവരിൽ നിന്നാണ് എല്ലാ സന്താനങ്ങളെയും അള്ളാഹു എനിക്ക് നൽകിയത്. ലോകം എന്നെ കളവാക്കി തള്ളിയപ്പോൾ അവരെന്നെ സത്യപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ജീവിച്ചിരിക്കുന്ന യുവതികളായ ഭാര്യമാർ ഉണ്ടായിരുന്നിട്ടുകൂടി അപ്പോഴും വലിയ ആദരവോടുകൂടിയാണ് ഹദരത്ത് ഖദീജയെ ആ മഹാത്മാവ് സ്മരിക്കാറുണ്ടായിരുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ പ്രിയപ്പെട്ട പത്നിയും അന്നുണ്ടായിരുന്നു. ഭാര്യയോടുള്ള ഈ പ്രിയത്തിന് കാരണം അവരുടെ അടുത്താകുമ്പോൾ കൂടുതൽ വഹി ലഭിക്കുന്നു എന്നതായിരുന്നു. ഈ ഭാര്യ ആക്ഷേപിച്ചപ്പോഴാണ് വളരെ സ്നേഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞത്, നീ കുടുസായി ചിന്തിക്കാതിരിക്കുക, ഞാൻ ഖദീജയെ സ്നേഹിക്കാനുള്ള കാരണം ഇന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് മുകളിൽ പറഞ്ഞ ഗുണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞത്. ഇന്ന് ഓറിയന്റലിസ്റ്റുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ആക്ഷേപിക്കുന്നവർക്കും എന്റെ യജമാനന്റെ ഈ ഉത്തമ മാതൃക കാണാൻ സാധിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭക്തിമാരോട് ഏത് രീതിയിലുള്ള നീതിയാണ് നടപ്പിൽ വരുത്തിയിരുന്നതെന്നും ബാഹ്യമായി നൽകാൻ കഴിയുന്ന അവരുടെ അവകാശങ്ങളെല്ലാം തുല്യമായി നൽകിയെന്നും ഇവർ കാണുന്നില്ലേ? ഹൃദയത്തിന്റെ നിയന്ത്രണം മനുഷ്യന്റെ കരങ്ങളിലല്ല. ആദ്യകാലത്ത് തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച ഭാര്യയെ മറ്റു ഭാര്യമാരുടെ മുമ്പിൽ സ്മരിക്കുകയും അവരുടെ ത്യാഗത്തിന് തന്റെ മനസ്സിലുള്ള ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ ത്യാഗങ്ങളെ ആദരവോടുകൂടി ഞാൻ സ്മരിക്കുന്നില്ലെങ്കിൽ എന്നെ എപ്പോഴും സഹായിക്കുന്ന അള്ളാഹുവിനെ കൃതജ്ഞതയുള്ള ദാസനായി ഞാൻ എങ്ങനെ മാറാനാണ്? അവൻ തന്റെ വിശാലമായ അനുഗ്രഹങ്ങളിൽ നിന്ന് എനിക്ക് ഒരംശം നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ ഭക്തിമാരോട് ഇത്രയും ഉത്തമമായ രീതിയിൽ വർത്തിക്കുവാനുള്ള കാരണം അള്ളാഹു നീതി നടപ്പിൽ വരുത്താൻ കൽപ്പിച്ചതുകൊണ്ടായിരുന്നു. തന്റെ അനുയായികളോട് അള്ളാഹുവിന്റെ ഈ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞതോടൊപ്പം അതിനുള്ള ഉത്തമ മാതൃക സ്ഥാപിച്ചു കാണിക്കുകയും ചെയ്തു. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുവാൻ വിശുദ്ധ ഖുർആൻ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ചില നിബന്ധനകളും അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബഹുഭാര്യത്വത്തിന് അനുവാദം നൽകിക്കൊണ്ട് സ്ത്രീകളോട് അനീതി കാണിച്ചിരിക്കുന്നു എന്നും പുരുഷന്മാരുടെ മാത്രം വികാരമാണ് മാനിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഇസ്ലാമിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ സംബന്ധമായി അള്ളാഹു പറയുന്നു,
فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا.
അനാഥരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം നിങ്ങൾക്ക് നന്നായി തോന്നുന്ന മറ്റു സ്ത്രീകളിൽ നിന്ന് ഈരണ്ടോ മുമ്മൂന്നോ നന്നാലോ നിങ്ങൾ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഒരു സ്ത്രീയെ മാത്രം വിവാഹം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഉടമയിലുള്ള അടിമ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ അനീതി പ്രവർത്തിക്കാതിരിക്കാൻ ഏറ്റവും അടുത്ത മാർഗം അതാണ്. ഈ ആയത്തിൽ ഒന്ന് യതീം മക്കളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ യതീം മക്കളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരോടും അനീതി കാണിക്കരുത്. അവരുടെ കടമകൾ എല്ലാം നൽകിക്കൊണ്ട് വിവാഹം കഴിക്കണം. വിവാഹത്തിന് ശേഷം അവരുടെ വികാരങ്ങളെ മാനിക്കണം. ഇവരെ എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ലെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ഇവരോട് നീതി പുലർത്താൻ കഴിയില്ലെന്ന ഭയമുണ്ടെങ്കിൽ സ്വതന്ത്രരായ സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊള്ളുക. രണ്ടോ മൂന്നോ നാലോ വരെയാവാം. എന്നാൽ നീതി നടപ്പിൽ വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാനുള്ള അനുവാദമില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു, നിങ്ങളുടെ പരിപാലനത്തിലുള്ള യതീം, നിങ്ങളുടെ പരിപാലനത്തിലുള്ള യതീം പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ അവരെക്കുറിച്ച് ചോദിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷേ അവരോട് നിങ്ങൾ അക്രമം കാണിച്ചു പോകുമോ എന്ന ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ മാതാപിതാക്കളും കുടുംബക്കാരുമുള്ള സ്ത്രീയെ വേണം നിങ്ങൾ വിവാഹം കഴിക്കാൻ. അവർ നിങ്ങളെ ആദരിക്കുകയും നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. ഒന്നോ രണ്ടോ മൂന്നോ നാലോ വരെ വിവാഹം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നീതി നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ മാത്രമേ വിവാഹത്തിന് അനുവാദമുള്ളൂ. നീതി നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും ഒരു വിവാഹം മാത്രം കഴിച്ചാൽ മതി. ഈ കാലഘട്ടത്തിൽ നീതിമാനായ വിധികർത്താവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം വ്യക്തമാക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെക്കാളും നിങ്ങൾ മുൻഗണന നൽകേണ്ടത് സമൂഹത്തിലെ സമാധാനവും ശാന്തിയും നീതിയും നിലനിർത്തുന്നതിനാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് പരാതികൾ വരുന്നുണ്ട്. കുട്ടികളുണ്ടായിട്ടും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെല്ലാമാണ് പരാതി. ഇതിനെക്കുറിച്ച് ഒന്നാമത്തെ കാര്യം നാം ഓർത്തിരിക്കേണ്ടത്, നീതി നടപ്പിൽ വരുത്താൻ സാധ്യമല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കരുത്. നീതിയിൽ എല്ലാത്തരം കടമകളും ഉൾപ്പെടുന്നതാണ്. വീട്ടു ചെലവ് നടത്താനുള്ള വരുമാനമില്ലെങ്കിൽ ഒരു കല്യാണവും കൂടി കഴിക്കുക എന്നത് ആദ്യ ഭാര്യയുടെയും മക്കളുടെയും അവകാശങ്ങൾ ഹനിക്കുന്ന പ്രവൃത്തിയായിരിക്കും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, നിർബന്ധ സാഹചര്യത്തിൽ രണ്ടാം വിവാഹം കഴിക്കേണ്ടി വരികയാണെങ്കിൽ ആദ്യ ഭാര്യയെ മുമ്പത്തേക്കാളുപരി നോക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അത് കാണുന്നില്ല. ഇന്ന് ആദ്യ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും പതുക്കെ പതുക്കെ മുഖം തിരിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനമാണ് നടന്നുവരുന്നത്. സാമ്പത്തികമായ കാര്യത്തിലും മറ്റ് അവകാശങ്ങൾ നൽകുന്ന കാര്യത്തിലും നീതി നടപ്പിൽ വരുത്താൻ കഴിയുമോ എന്ന ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യൻ തന്നെ സ്വയം പരീക്ഷണത്തിൽ അകപ്പെടുത്താതിരിക്കുകയാണ് നല്ലത് എന്നതാണ് എന്റെ അഭിപ്രായം. ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കാൻ കഴിയാതെ അവൻ പരീക്ഷണത്തിൽ അകപ്പെട്ടുപോയേക്കാം, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാവുകയും ചെയ്തേക്കാം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ഒരു പ്രാർത്ഥന നേരത്തെ കേൾപ്പിച്ചിരുന്നു. ആ മഹാത്മാവ് ചെയ്ത പ്രാർത്ഥന എന്താണ്? ബാഹ്യമായ കടമകൾ നിർവഹിക്കാൻ ഞാൻ പൂർണ്ണമായും പരിശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഏതെങ്കിലും ഭാര്യയുടെ വല്ല സ്വഭാവ ഗുണവും കൊണ്ട് അവളിലേക്ക് എന്റെ ഹൃദയം ചായുകയാണെങ്കിൽ നീ എനിക്ക് പുറത്തു തരയണമേ. ഇത് മനുഷ്യപ്രകൃതത്തിന് അനുഗുണമായിട്ടുള്ളതാണ്. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു അവന് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു. അവൻ ഉള്ളിന്റെ ഉള്ളിലുള്ളതും മറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങൾ അറിയുന്നവനാണ്. അവൻ വിശുദ്ധ ഖുർആനിൽ ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. അവൻ പറയുന്നു, ഒരു പക്ഷേ ചില കാരണങ്ങളാൽ ചിലരോട് നിങ്ങൾക്ക് കൂടുതൽ താൽപര്യം തോന്നും. ഈ അവസരത്തിലും ബാഹ്യമായ എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും നൽകിയിരിക്കേണ്ടത് നിങ്ങളിൽ നിർബന്ധമാണ്. നിസ എന്ന അധ്യായത്തിൽ അള്ളാഹു പറയുന്നു,
أن تعدلوا بين النساء ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة وإن تصلحوا وتتقوا فإن الله كان غفورا رحيما.
നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും സ്ത്രീകളുടെ ഇടയിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ സാധിക്കില്ല. അതിനാൽ നിങ്ങൾ ഒരാളുടെ ഭാഗത്തേക്ക് മുഴുവനായും ചാഞ്ഞു പോകരുത്. അതിന്റെ ഫലം മറ്റേയാളെ നിങ്ങൾ തൂക്കിയിടപ്പെട്ട വസ്തുവിനെ പോലെ വിടുകയായിരിക്കും. നിങ്ങൾ പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്യുന്നതായാൽ ഓർക്കുക, തീർച്ചയായും അള്ളാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണാമയനുമാണ്. മനുഷ്യന്റെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ച് നീതി നടപ്പിൽ വരുത്താൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ കഴിയുന്ന കാര്യങ്ങളിൽ നീതി പുലർത്തേണ്ടത് നിർബന്ധമാണ്. ബാഹ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, താമസം, സമയം എന്നിവയെല്ലാം അതിൽപ്പെടും. ചെലവ് നൽകിയെങ്കിലും സമയം നൽകുന്നില്ലെങ്കിൽ ഈ നിലപാട് ശരിയാകില്ല. താമസത്തിനുള്ള സൌകര്യം ഒരുക്കിയെങ്കിലും നിത്യചെലവിനുള്ള സംവിധാനം ചെയ്യാതെ ഭാര്യ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ അതും പൊറുക്കപ്പെടാവുന്നതല്ല. ബാഹ്യമായ രീതിയിൽ പൂർണ്ണമായ നീതി നടപ്പിൽ വരുത്തുവാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം പുരുഷനിൽ അർപ്പിതമാണ്. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കാണോ രണ്ട് ഭാര്യമാരുള്ളത് അയാൾ ഒരുത്തിയോട് മാത്രം താൽപര്യം കാണിക്കുകയും ഒരുത്തിയെ അവഗണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ ഖിയാമത്തു നാളിൽ ശരീരത്തിന്റെ പകുതി ഭാഗം മുറിച്ചു മാറ്റപ്പെട്ടവനെ പോലെ എഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ഇരുവരുടെയും ബാഹ്യമായ അവകാശങ്ങൾ നൽകുക എന്നതാണ് തഖ്വ എന്നല്ലാഹു പറയുന്നു. ഭാര്യയായിരിക്കെ ഭാര്യയുടെ അവകാശങ്ങളിൽ നിന്ന് വിട്ടുനിർത്തപ്പെടുന്ന അവസ്ഥയിൽ ഒരു ഭാര്യയും ഉണ്ടായിരിക്കരുത്. അവളെ ഭാര്യാപദത്തിൽ നിന്ന് സ്വതന്ത്രയാക്കുകയോ അവളുടെ അവകാശങ്ങൾ നൽകുകയോ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു മുസ്ലിം ചെയ്യരുത്. അള്ളാഹു തടഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് വിട്ടുനിൽക്കേണ്ടത്. ഒരു ഭാര്യയോട് മാത്രമാണ് താൽപര്യം പ്രകടിപ്പിക്കുന്നതെന്നും മറ്റവളിലേക്ക് തിരിയുക പോലുമില്ലെന്നുമുള്ള പരാതികൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഭാര്യ മാത്രമുള്ളവരും ഭാര്യമാരെ പ്രയാസപ്പെടുത്താറുണ്ട്. അവരുടെ ഭാര്യമാരെ തലാക്ക് നൽകുകയോ അവരോടൊപ്പം നിർത്തുകയോ ചെയ്യില്ല. തലായിലോ കോടതിയിലോ കേസ് നടക്കുകയാണെങ്കിൽ യാതൊരു കാരണവും കൂടാതെ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നു. ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കുവാനുള്ള പഴുതുകൾ അവർ നോക്കി നടക്കുന്നു. സ്ത്രീ സ്വയം ഹുല ആവശ്യപ്പെടട്ടെ എന്ന് കരുതി തലാക്ക് നൽകുന്നതില്ലെന്ന് പുരുഷൻ വിട്ടുനിൽക്കുന്നു. ഹുല വാങ്ങുകയാണെങ്കിൽ മഹർ നൽകേണ്ടി വരില്ലല്ലോ എന്നവർ കണക്ക് കൂട്ടുന്നുണ്ടാവും. ഇതെല്ലാം തന്നെ തഖ്വയിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാഹ് വരുത്തുക. അള്ളാഹുവിന്റെ പാപപൂർത്തിയും അവന്റെ ഫലവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം കാരുണ്യം പ്രകടിപ്പിക്കുക. ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകി വീട്ടിൽ കൊണ്ടുവരിക. അള്ളാഹുവിന്റെ അതിവിശാലമായ കാരുണ്യത്തിന് പങ്കാളികളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാരുണ്യത്തെയും നിങ്ങൾ വിശാലമാക്കുക. അള്ളാഹു പറയുന്നു, ഇനി അവർ രണ്ടുപേരും വേർപെട്ടു പോകുന്നതായാൽ അള്ളാഹു അവരവരുടെ കഴിവനുസരിച്ച് അവരെ സമ്പന്നരാക്കുന്നതാണ്. അള്ളാഹു വളരെ വിശാലമായ ഔദാര്യമുള്ളവനും യുക്തിജ്ഞനുമാകുന്നു. ഇവിടെ അള്ളാഹു പറയുന്നത്, ഒന്നിച്ചു പോകാനുള്ള ഒരു സാഹചര്യവും ഇല്ലെങ്കിൽ, എവിടെയും തൊടാത്ത അവസ്ഥയിൽ വിടാതെ അവർക്ക് നൽകാനുള്ള അവകാശങ്ങൾ നൽകി നല്ല രീതിയിൽ അവരെ പറഞ്ഞയക്കുക എന്നാണ്. ഇനി ഭർത്താവ് തലാക്ക് നൽകുകയോ കൂടെ കൂട്ടുകയോ ചെയ്യുന്നില്ലെങ്കിൽ കാളി മുഖേന സ്ത്രീക്ക് ഹുല വാങ്ങാവുന്നതാണ്. സ്നേഹത്തോടും സൌഹാർദ്ദത്തോടും കൂടി ജീവിക്കുവാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും തഖ്വയോടുകൂടി ജീവിക്കാൻ കഴിയുക. എന്നാൽ ഈ ശ്രമം വിജയിക്കുന്നില്ലെങ്കിൽ മാന്യമായ രീതിയിൽ തന്നെ പരസ്പരം പിരിയാമല്ലോ. പുരുഷൻ മാന്യമായ രീതിയിൽ സ്ത്രീയെ തലാക്ക് നൽകുക, ഇതാണ് പുരുഷന്റെ ബാധ്യത. ഒന്നിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതു മൂലം മാന്യമായി പിരിയുന്നത് കൊണ്ട് അവരിരുവർക്കും അള്ളാഹുവിന്റെ കൃപയും കാരുണ്യവും നൽകുന്നതാണെന്ന് അള്ളാഹു പറയുന്നു. അതോടൊപ്പം അവർക്ക് ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുന്നത് അനിഷ്ടകരമായിരിക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ കൂടി ഒന്നിച്ചു പോകാനുള്ള എല്ലാ പ്രയത്നവും പരാജയപ്പെട്ടതുകൊണ്ട് തഖ്വയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ ഐശ്വര്യം നൽകുന്ന അള്ളാഹു അവരിരുവർക്കും എല്ലാ കാര്യത്തിലും ഐശ്വര്യം നൽകുന്നതാണ്. അള്ളാഹുവിനോട് സഹായം അർത്ഥിച്ചുകൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ യുക്തിഭദ്രമായിരിക്കും. കാരണം അള്ളാഹു യുക്തിജ്ഞനും കൂടിയാണല്ലോ. ഇവിടെ മറ്റൊരു അടിസ്ഥാന കാര്യം വിവരിച്ചിരിക്കുന്നു. വൈവാഹിക ബന്ധങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ മാതാപിതാക്കളോ കുട്ടികളോ അതിനെ വൈകാരികമായി കാണാതെ എല്ലാം അറിയുന്ന എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്ന അള്ളാഹുവിനോട് സഹായം അർപ്പിച്ചുകൊണ്ട് ചിന്തിച്ചും ആലോചിച്ചും തീരുമാനമെടുക്കേണ്ടതാണ്. ഇങ്ങനെ ബന്ധങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് ഐശ്വര്യം നൽകുകയും അവർക്ക് അഭിവൃദ്ധി നൽകുകയും ചെയ്യുന്നതാണ്. അവരുടെ ധനത്തിലും അവരുടെ ബന്ധങ്ങളിലും എല്ലാം അള്ളാഹു അഭിവൃദ്ധി നൽകും. ചില പുരുഷന്മാർ തലാഖിന്റെ കാര്യം അങ്ങുമിങ്ങും തൊടാതെ നിർത്തുന്നതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അവരത് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുകയും അതിൽ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം തലാക്കിൽ കാര്യം ചെന്നെത്തുന്നു. ഈ സന്ദർഭത്തിൽ കുട്ടികളുടെ ചെലവും ഹക്കുമകറും മറ്റും നൽകണമെന്ന കാര്യം വ്യക്തമാണ്. അത് പുരുഷൻ നൽകേണ്ടതാണ്. എന്നാൽ ചിലപ്പോൾ വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ മഹർ നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പേ പിരിയേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ സ്ത്രീയുടെ അവകാശങ്ങൾ നൽകണമെന്നാണ് അള്ളാഹു പറയുന്നത്. സൂറ ബഖറയിൽ അള്ളാഹു പറയുന്നു,
ലാ ജുനാഹ അലൈക്കും ഇൻ തലഖ്തുമുൻ നിസാ മാ ലം തുമസ്സൂഹുന്ന വതഫ്രിദൂ ലഹുന്ന ഫരീദത വമത്തിഉഹുന്ന അലൽ മൂസേ ഖദറുഹു വഅലൽ മുഖ്തിരി ഖദറുഹു മതാഉ ബിൽ മഅറൂഫ് ഹഖൻ അലൽ മുഹ്സിനി.
നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചിട്ടില്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ വിവാഹമൂല്യമായി ഒന്നും നിശ്ചയിച്ചിട്ടില്ലാത്ത അവസ്ഥയിലോ അവരെ വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ അവർക്ക് ജീവിത വിഭവം നൽകേണ്ടതാണ്. സമ്പന്നൻ അവന്റെ കഴിവനുസരിച്ചും ദരിദ്രൻ അവന്റെ കഴിവനുസരിച്ചും മര്യാദ പ്രകാരമുള്ള ജീവിത വിഭവം നൽകണം. സദൃത്തന്മാർക്ക് അതൊരു ബാധ്യതയാകുന്നു. അള്ളാഹു പറയുന്നു, പുരുഷന്റെ ഭാഗത്തുനിന്ന് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുകയാണെങ്കിൽ അതിന് കാരണം എന്തുതന്നെയായാലും ശരി, ഈ ബന്ധം അവസാനിക്കുമ്പോൾ സ്ത്രീയോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കേണ്ട കടമ പുരുഷന് നിക്ഷിപ്തമാണ്. അവരവരുടെ കഴിവനുസരിച്ച് അവർക്ക് നൽകേണ്ടത് നൽകുക. സാമ്പത്തികമായ അനുഗ്രഹം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് പ്രകടമാക്കാൻ അള്ളാഹു പറയുന്നു. നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിരിക്കുന്ന അള്ളാഹുവിന് അത് തടയാനുള്ള കഴിവും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവകാശങ്ങൾ നൽകുന്നില്ലെങ്കിൽ അള്ളാഹു നൽകിയിരിക്കുന്ന മെച്ചപ്പെട്ട സാമ്പത്തികസ്ഥിതി തകർക്കാനും അവന് കഴിവുണ്ടെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഫളലിന്റെ അനന്തരാവകാശികളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്തിൽ നിന്ന് സ്ത്രീക്കും ഒരു പങ്ക് നൽകണം. അള്ളാഹു ആർക്കും തന്നെ അവരുടെ കഴിവിനനുസരിച്ചല്ലാത്ത ഭാരം നൽകാത്തത് കൊണ്ട് ദരിദ്രർ അവരുടെ നിലയനുസരിച്ച് നൽകിയാൽ മതി എന്നും അവൻ പറയുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങൾ നന്മ ചെയ്യുന്നവരും തഖ്വയിൽ നിലയുറപ്പിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾ അവരോട് കാരുണ്യം ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക ഒരു ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരിക്കൽ ഒരു അൻസാരി വിവാഹം കഴിച്ചു, പിന്നീട് ആ സ്ത്രീയെ സ്പർശിക്കുന്നതിന് മുമ്പേ തലാക്കും നൽകി. ആ സ്ത്രീയുടെ മഹർ നിശ്ചയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ ആ മഹാത്മാവ് അയാളോട് ചോദിച്ചു, മര്യാദ പ്രകാരം നീ അവർക്ക് വല്ലതും നൽകിയിട്ടുണ്ടോ? ആ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാ, അവൾക്ക് നൽകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ നിന്റെ തലയിൽ വെച്ചിരിക്കുന്ന ഈ തൊപ്പിയെങ്കിലും എടുത്ത് അവൾക്ക് കൊടുക്കുക. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് സ്ത്രീയുടെ അവകാശം നേടിക്കൊടുക്കുന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുമാത്രം ജാഗ്രതയാണ് പുലർത്തിയിരുന്നതെന്നാണ്. ഇനി ഹക്കുമേർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു പറയുന്നു, മഹറിന്റെ പകുതി നൽകുക. വിശുദ്ധ ഖുർആൻ ഈ രീതിയിൽ പുരുഷനിലും പുരുഷന്റെ കുടുംബത്തിലും സ്ത്രീകൾക്ക് നൽകേണ്ട കടമകൾ നിർണയിച്ചിരിക്കുന്നു. പുരുഷന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്ന് അള്ളാഹു പറയുന്നു. കുട്ടികളെ മുലയൂട്ടുന്ന കാര്യത്തിലും മറ്റും വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇതേപോലെ ഭർത്താവിനോടും മക്കളോടും സ്ത്രീകൾക്കുള്ള കടമകളും വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ആ കടമകൾ പാലിക്കാൻ സ്ത്രീകളും നിർബന്ധിതരാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരസ്പരമുള്ള കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും വിവരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ഇതെല്ലാം തന്നെ നിങ്ങൾ നിർവഹിച്ചുകൊള്ളുക. ഇതിന്റെയും വിശദീകരണങ്ങളുണ്ട്, പക്ഷേ ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃക എന്താണ്? അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് ആ കടമകൾ നിറവേറ്റുന്നതിൽ എത്ര ഉന്നതമായ നിലവാരമാണ് ആ പുണ്യാത്മാവ് സ്ഥാപിച്ച് കാണിച്ചത്? രണ്ടാമത്തെ കാര്യം, ഈ മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു അഹമ്മദി മുസ്ലിം എന്തുമാത്രം ശ്രദ്ധിക്കണം. അവന്റെ ബാധ്യതകൾ എന്ത്? പ്രത്യേകിച്ച് പുരുഷന്മാരിൽ അള്ളാഹു ഇട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ. ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പൊതുവിൽ ജമാഅത്തിലുള്ള ഒരു കാര്യമല്ലെങ്കിൽ കൂടി അഹമ്മദീ സമൂഹത്തിൽ ചിലയിടങ്ങളിൽ നിന്ന് ഇവിധ കാര്യങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. സൂറ അൽ അൻആമിൽ അള്ളാഹു പറയുന്നു,
കേവലാ തഖ്റബൂ മാൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ധഹു വഔഫുൽ കൈല വൽ മീസാന ബിൽഖിസ്ത് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്ഹാ وَإِذَا قُلْتُمْ فَعَدِلُوا وَلَوْ كَانَ ذَا قُرْبَى وَبِعَهْدِ اللَّهِ أَوْفُوا ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَذَكَّرُونَ.
ഏറ്റവും ഉത്തമമായ വിധത്തിലല്ലാതെ നിങ്ങൾ അനാഥന്റെ ധനത്തെ സമീപിക്കരുത്. അങ്ങനെ അവർ പ്രായപൂർത്തിയെത്തട്ടെ, അളവും തൂക്കവും നിങ്ങൾ നീതിപൂർവ്വം പൂർത്തിയാക്കുക. ഒരാളെയും അയാളുടെ കഴിവിൽപ്പെട്ടതിനല്ലാതെ നാം ഉത്തരവാദിയാക്കുകയില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾ നിങ്ങളുടെ അടുത്ത ബന്ധുവായാൽ പോലും നീതിപൂർവം സംസാരിക്കുക. അള്ളാഹുവിന്റെ കരാറിനെ നിങ്ങൾ പൂർത്തിയാക്കുക. അള്ളാഹു ഇതിനെ സംബന്ധിച്ച് നിങ്ങളോട് താക്കീതായി അനുശാസിക്കുന്നു. നിങ്ങൾ ഉപദേശം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണത്. ഈ ആയത്തിൽ അഞ്ചു കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആർക്കും വഹിക്കാൻ കഴിയാത്ത ഭാരം ഞാൻ ഇടാറില്ല. തന്റെ സൃഷ്ടികളുടെ കഴിവ് എന്താണെന്നും അതെത്രയുണ്ടെന്നും അള്ളാഹു അറിയുന്നു. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൽപ്പനകൾ മാത്രമാണ് അള്ളാഹു നമ്മിൽ ചുമത്തുന്നത്. യതീം മക്കളുടെ ധനത്തെ സമീപിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായ രീതിയിൽ സമീപിക്കേണ്ടതാണ്. യതീം മക്കളുടെ സ്വത്ത് ആരുടെ അടുത്താണോ വരുന്നത്, അവർ അതിന്റെ അമീനാണ്, സൂക്ഷിപ്പുകാരനാണ്. അതുകൊണ്ട് യതീം മക്കളുടെ ഉന്നമനത്തിനായി ഇവ വിനിയോഗിക്കേണ്ടതാണ്. യതീം മക്കളുടെ സമ്പത്ത് സുരക്ഷിതമാക്കി വെക്കാൻ ആദ്യം നിങ്ങൾ ശ്രമിക്കണം. എന്നാൽ സാമ്പത്തിക ശേഷി കുറഞ്ഞവനെങ്കിൽ യതീമക്കളുടെ ചെലവ് സ്വയം വഹിക്കാനുള്ള ശേഷി ഇല്ലെങ്കിൽ യതീമക്കളുടെ ചെലവ് അവരുടെ സ്വത്തിൽ നിന്ന് തന്നെ നിങ്ങൾ സൂക്ഷിച്ച് ചെലവഴിക്കുക. അതല്ലാതെ അവർ വലുതാവുമ്പോഴേക്കും അവരുടെ സമ്പത്ത് നശിപ്പിക്കുകയല്ല വേണ്ടത്. യഥാർത്ഥ വിശ്വാസി യതീമിന്റെ സമ്പത്തിന്റെയും സ്വത്തിന്റെയും യഥാർത്ഥ സൂക്ഷിപ്പുകാരനായിരിക്കും. സ്വന്തം സമ്പത്ത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് പോലെ, ലാഭകരമായ കച്ചവടത്തിൽ സ്വന്തം സമ്പത്ത് ഇറക്കുന്നത് പോലെ, എല്ലാ കച്ചവടവും ലാഭകരമായിരിക്കണമെന്നില്ല, ലാഭത്തിനായി മാത്രം നൽകുന്നത് പലിശയായി തീരുന്നതുമാണ്. അപ്പൊ സ്വന്തം സമ്പത്ത് ഇറക്കുന്നത് പോലെ യതീമിന്റെ സമ്പത്തും വളരെ സൂക്ഷിച്ച് ഇറക്കുന്നവരാണ് യഥാർത്ഥ സൂക്ഷിപ്പുകാർ. യതീമീങ്ങളുടെ പണവും ഭാവിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്കായി നിക്ഷേപിക്കണമെന്ന് കൽപ്പനയുണ്ട്. അവർ വലുതായി കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ആരോരുമില്ലെങ്കിലും സമൂഹത്തിൽ ഗണിക്കപ്പെടുന്ന വ്യക്തിയായി മാറാം. എന്നാൽ ചിലപ്പോൾ ബന്ധുക്കൾ യതീമിന്റെ സ്വത്തിൽ വിശ്വസ്തത കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികൾ എനിക്ക് ലഭിക്കാറുണ്ട്. ആരുടെയെങ്കിലും അടുത്ത് യതീമായ അവന്റെ സഹോദര പുത്രനോ പുത്രിയോ ഉണ്ടെങ്കിൽ അവരുടെ സ്വത്തിനെ തെറ്റായ രീതിയിൽ അവർ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ടത് ഈ വിധത്തിലുള്ള സ്വത്ത് ഭക്ഷിക്കുന്നത് കൊണ്ട് അവരുടെ ധനത്തിലോ സമ്പത്തിലോ ഒരു ഐശ്വര്യവും ഉണ്ടാവുകയില്ല. ഈ ലോകത്ത് ഇതുമൂലം വല്ല സാമ്പത്തിക നേട്ടവും അവർ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അവർ തങ്ങളുടെ വയറ്റിൽ തീ മാത്രമാണ് നിറയ്ക്കുന്നത് എന്നാണ്. ഈ അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ നീതി പുലർത്തുക. അടുത്ത ബന്ധുക്കളായാലും ശരി, അതുകൊണ്ട് ഇത് വളരെ പേടിപ്പെടുത്തുന്ന സന്ദർഭമാണ്. യതീമീങ്ങളുടെ ധനത്തെ അവിഹിത മാർഗത്തിൽ ഉപയോഗിക്കുന്നവരുടെ സഹായിയാകാൻ പാടില്ല. യതീമുകൾ പക്വതയെത്തിക്കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് അവരെ ഏൽപ്പിക്കുക. അള്ളാഹു ഈ സന്ദർഭത്തിൽ പറയുന്നത് അളവും തൂക്കലും നീതിപൂർവമായിരിക്കണമെന്നാണ്. കച്ചവടത്തിലൊന്നും ഒരു വഞ്ചനയും കാണിക്കരുത്. കാരണം ചില സമൂഹങ്ങളിൽ വരുന്ന വിനാശത്തിന് ഒരു കാരണം ബിസിനസ്സിൽ നടത്തുന്ന വഞ്ചനയാണ്. സ്വഹാബത്തിന്റെ മാതൃക എന്തായിരുന്നു? അവർ കച്ചവടം ചെയ്യുമ്പോൾ ഉപഭോക്താവിന് അവർ വാങ്ങുന്ന വസ്തുക്കളിൽ ന്യൂനത കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അതിലുള്ള ന്യൂനതകൾ സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ കച്ചവടം ചെയ്തിരുന്നത്. ജനങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത്. അവസാനമായി അള്ളാഹു പറയുന്നു, അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രതിജ്ഞകളെ നിങ്ങൾ പാലിക്കുക. സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടിയും കടമകൾ നിറവേറ്റാൻ വേണ്ടിയും പ്രവർത്തിക്കാൻ അള്ളാഹു പറയുന്നു. ഇത് പ്രാവർത്തികമാകണമെങ്കിൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്നും ആരാണ് പ്രതിജ്ഞകളെല്ലാം നിറവേറ്റുന്നതെന്ന് അവൻ അറിയുന്നുവെന്നുമുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ പ്രതിജ്ഞകളെ പൂർത്തിയാക്കുമ്പോഴാണ് സ്രഷ്ടാവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും അത് അർഹിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഇത് നാം മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഉപദേശം നാം കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്താൻ പരിശ്രമിച്ചെന്നും അപ്പോൾ മനസ്സിലാവുന്നതാണ്. ഇതൊന്നും തന്റെ കഴിവിൽപ്പെട്ടതല്ലെന്ന് കരുതരുത്. അള്ളാഹു നൽകുന്ന കൽപ്പനകളെല്ലാം തന്റെ കഴിവിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. നമുക്കിതെല്ലാം ചെയ്തേ പറ്റൂ. ഇങ്ങനെ നാം ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ ഉടമസ്ഥരായി നാം മാറുന്നതാണ്. അള്ളാഹു പറയുന്നു,
വല്ലദീന ആമനു വഅമിലു സാലിഹാത്തി ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഉലായിക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ.
എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ ഒരാത്മാവിനെയും അതിന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ഞാൻ ചുമതലപ്പെടുത്തുകയില്ല. അവർ സ്വർഗാവകാശികൾ അത്രേ. അവരതിൽ നിത്യവാസികളായിരിക്കും. നമ്മുടെ കഴിവുകളനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴും കുമ്പിടാനുള്ള തൗഫീക്ക് അവൻ തന്നെ നമുക്ക് നൽകുമാറാകട്ടെ. അവൻ നമ്മുടെ കഴിവനുസരിച്ച് മാത്രമേ നമ്മിൽ ഭാരം ചുമത്തിയിട്ടുള്ളൂ. അതോടൊപ്പം തന്റെ അനന്തമായ അനുഗ്രഹത്തെ പരാമർശിച്ചുകൊണ്ട് അവന്റെ പൊറുക്കലിന്റെ പുതപ്പിൽ നമ്മെ പൊതിയുന്നതാണെന്ന സുവാർത്തയും അവൻ നൽകിയിട്ടുണ്ട്. അതിനാൽ അവന്റെ അറ്റമില്ലാത്ത കാരുണ്യവും അനുഗ്രഹവും നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാം.
അൽഹംദുലില്ലാഹ് الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.